السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. أما بعد، سهودنا عليه شيخ الإسلام بن تيمية رحمه الله أدهتنا الوصية الصغرى إن رسالة نمال بارتشويرنا هذه التنمغلودة അനന്തര ഫലങ്ങൾ നീങ്ങിപ്പോകാൻ ഉള്ള വഴികളാണ് ഷെയ്ഖുലിസ്ലാം അവസാനമായി അദ്ദേഹത്തിന്റെ റിസാലയിൽ നിന്ന് നമ്മൾ വായിച്ചത്. ദുനൂബു യസൂലു മൂജബുഹ ബി അഷ്യ, തിന്മകളുടെ അനന്തര ഫലങ്ങൾ ചില കാര്യങ്ങൾ മുഖേന നീങ്ങിപ്പോകുന്നതാണ്. അഹദുഹ, അതിലൊന്ന് അത്തൗബ, തൗബയാണ്. എന്താണ് തൗബ എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. വസാനി, രണ്ടാമത്തത് അൽ ഇസ്തിഗ്ഫാറു മിൻ ഗൈരി തൗബ, തൗബയില്ലാതെ ഇസ്തിഗ്ഫാറു മാത്രം. അതെന്താണ്, എങ്ങനെയാണത് സംഭവിക്കുക എന്നത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഫഇൻ അല്ലാഹു തആല ഖദ് യഗ്ഫിറു ലഹു, തൗബയില്ലാതെ പാപമോചനത്തിന് വേണ്ടി തേടുക മാത്രം ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കാം. ഖദ് യഗ്ഫിറു ലഹു, അല്ലാഹു ഒരു പക്ഷെ അവന് പുറത്തു കൊടുത്തേക്കാം. ഇജാബത്തൻ ലിദുആഇഹി, അവന്റെ ദുആഇന് ഉത്തരമായിക്കൊണ്ട്, അവന്റെ ദുആക്ക് ഉത്തരമെന്നോണം അല്ലാഹു അവന് ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കാം. വൈലം യതുബ്, തൗബ ചെയ്തില്ലെങ്കിലും പാപമോചനം തിനു മാത്രം തേടുന്നത് കൊണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഫഇദജ്തമഅത് അത്തൗബതു വൽ ഇസ്തിഗ്ഫാറു ഫഹുവൽ കമാൽ. എന്നാൽ തൗബയും ഇസ്തിഗ്ഫാറും, അല്ലാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ ഖേദിച്ചു മടങ്ങൽ, അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ആ തെറ്റ് അവസാനിപ്പിച്ചുകൊണ്ട് അതിന് ചെയ്യുകയില്ല എന്ന ഉറപ്പോടെ, നിശ്ചയദാർഢ്യത്തോടെ, അത് ആളുകളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അവരുടെ ഹക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ചെയ്തു പോയ തെറ്റിൽ ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്യുകയും അതോടൊപ്പം ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ, അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുകയും ചെയ്താൽ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി എന്നതുപോലെയുള്ള വാചകങ്ങൾ കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ, ഫഹുവൽ കമാൽ, അതാണ് പൂർണ്ണത. തൗബയും ഇസ്തിഗ്ഫാറും ഒരുപോലെ ചെയ്യുക എന്നതാണ് പൂർണ്ണത. നമുക്ക് അള്ളാഹു സൂറത്തു ആല ഇംറാനിൽ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, സ്വർഗാവകാശികളാകുന്ന മുഅ്മിനുകളുടെ സ്വഭാവമാണ് അവർ, ഇദാ ഫഅലു ഫാഹിശതൻ, ഒരു തിന്മ ചെയ്തു പോയാൽ, ഔ അല്ലെങ്കിൽ ളമു അൻഫുസഹും, സ്വന്തത്തോട് വല്ല അതിക്രമവും ചെയ്തു പോയാൽ, ദകറുല്ലാഹ്, അല്ലാഹുവിനെ അവർ സ്മരിക്കുന്നതാണ്, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതാണ്. ومن يغفر الذنوب الا الله, الله അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ട്. ولم يصروا على ما فعلوا, അവർ പ്രവർത്തിച്ചതിൽ തന്നെ അവർ തുടരുകയില്ല, തിന്മയിൽ തന്നെ അവർ തുടർന്നു പോവുകയില്ല. وهم يعلمون, അറിഞ്ഞുകൊണ്ട് തിന്മയിൽ അവർ തുടർന്നു പോവുകയില്ല. ഇപ്പൊ തിന്മയിൽ അവർ തുടരുകയില്ല എന്ന വാക്കിൽ നിന്ന് അവർ തൗബ ചെയ്തവരാണെന്ന് മനസ്സിലാക്കാം. തൗബയുണ്ട്, അതോടൊപ്പം പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ അതാണ് പൂർണ്ണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറ, ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുന്നു 70-ൽ അധികം തവണ, ചില റിവായത്തുകളിൽ 100 തവണ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുക എന്നതാണ് തിന്മ സംഭവിച്ചു പോയാൽ ഉള്ള പൂർണ്ണത. തിന്മ സംഭവിച്ചാൽ രണ്ടും ചെയ്യുക എന്നതാണ് പൂർണ്ണത. ഇത് നോക്കൂ, തൗബ കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ, നമ്മുടെ തിന്മയുടെ അഥറുകൾ, അതിന്റെ ഫലങ്ങൾ, അതിന്റെ ദുരന്ത ഫലങ്ങൾ നീങ്ങിപ്പോകാൻ കാരണമാകുന്ന മൂന്നാമത്തെ കാര്യമാണ് അൽഅമാലു സാലിഹതു അൽമുകഫ്ഫറ, സൽപ്രവർത്തനങ്ങൾ. എങ്ങനത്തെ സൽപ്രവർത്തനങ്ങളാണ്? അൽമുകഫ്ഫറ, അതായത് തിന്മകളെ മായ്ച്ചു കളയുന്ന സൽപ്രവർത്തനങ്ങൾ. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇമ്മാ അൽകഫാറത്തു അൽമുഖദ്ദറ, ഒന്നുകിൽ കൃത്യമായ എണ്ണം വന്നിട്ടുള്ള, കൃത്യമായ അളവ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കഫാറത്തുകൾ, പ്രായശ്ചിത്തങ്ങൾ, ചില തിന്മകൾക്ക് പറയപ്പെട്ടിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ പോലെ. എന്നിട്ട് അതിനുശേഷം അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഷെയ്ഖുൽഇസ്ലാം പറഞ്ഞത്. അത് വായിക്കുന്നതിനു മുമ്പ് തൊട്ടടുത്ത പാരഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വൈമ അൽ കഫാറത്തുൽ മുത്ലഖ, വൈമ അൽ കഫാറത്തുൽ മുത്ലഖ. കിതാബിന്റെ കോപ്പി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ? മുമ്പ് അങ്ങനെയായിരുന്നു. അവസാനമാകുമ്പോഴത്തേക്കും അത് കയ്യിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞില്ലാതായി പോകും. അങ്ങനെ വായുവിൽ അലിഞ്ഞു പോകരുത്. നമ്മളത് പിന്നെ വാങ്ങിയ ആളുകൾ അത് സൂക്ഷിക്കുകയും കിതാബ് തിരുന്നതുവരെ അത് കൊണ്ടുവരികയും ശേഷവും അത് ഒന്ന് മുറാജ നടത്തുകയും വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യുക. വളരെ ഉപകാരപ്രദമായ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ റിസാലയിലുള്ളത്. വഫാഖാൻ അല്ലാഹു ഇയ്യാക്കും. വൈമാൽ കഫാറത്തുൽ മുത്തലഖ, അല്ലെങ്കിൽ മുത്തലഖത്തായ പ്രായശ്ചിത്തങ്ങൾ, അതായത് പ്രത്യേകം വണ്ണമോ എണ്ണമോ ഒന്നും പറയപ്പെടാത്ത പ്രായശ്ചിത്തങ്ങൾ. ഇത് രണ്ട് മുഖേന, ഈ രണ്ട് സാലിഹായ അമലുകൾ മുഖേന തിന്മകൾ, അതിന്റെ അനന്തരഫലങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. അതല്ലേ മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസീയത്തിലുള്ളത്? വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, അവിടെ നന്മകളുടെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മകൾ നീ തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ ചെയ്യുക. എന്തൊക്കെയാണ് ഷെയ്ഖുൽഇസ്ലാം ഇവിടെ മുഖഫറത്തായ പാപഫലങ്ങൾ മായ്ച്ചു കളയുന്ന സൽക്കർമ്മങ്ങളായി എണ്ണിയിട്ടുള്ളത്? ഇമ്മാൽ കഫാറത്തുൽ മുഖദ്ദർ, ഒന്നുകിൽ പ്രത്യേകം എണ്ണവും വണ്ണവും പറയപ്പെട്ടിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ, ഏതുപോലെ കമാ യുകഫിർ, ഒരാൾ പ്രായശ്ചിത്തമായി ചെയ്യുന്നതുപോലെ. ആരാണ് അൽ മുജാമിഅ? മുജാമിഅ എന്ന് പറഞ്ഞാൽ ജിമാ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൾ. ഫി റമദാൻ, റമദാനിന്റെ പകലിൽ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ കഫാറത്ത് നൽകേണ്ടതുണ്ട്. ആ കഫാറത്ത് പോലെ വൽ മുദാഹിർ, മുദാഹിർ എന്നാൽ ളിഹാർ എന്ന ജാഹിലിയത്തിലെ ഒരു അനാചാരമുണ്ട്, ഞാനത് വിശദീകരിക്കാം ഇൻഷാല്ലാ. അത് ചെയ്ത ആൾ നൽകുന്ന പ്രായശ്ചിത്തം പോലെ. വൽ മുർത്തഖിബു ലിബഅദി മഹ്ദൂറാത്തിൽ ഹജ്ജ്, അതുപോലെ വൽ മുർത്തഖിബ് പ്രവർത്തിക്കുന്ന ആൾ, ലിബഅദി മഹ്ദൂറാത്തിൽ ഹജ്ജ്, ഹജ്ജിൽ ഇഹ്റാമിലായിരിക്കെ ചെയ്തുകൂടാൻ പാടില്ലാത്ത ചിലത് നിർവഹിച്ചാൽ അവർ ചെയ്യണമെന്ന് പറയുന്ന ചില പ്രായശ്ചിത്തങ്ങളുണ്ട്. ഔ താരിഖു ബഅദി വാജിബാത്തി, അല്ലെങ്കിൽ ഹജ്ജിന്റെ ചില വാജിബുകൾ ഒഴിവാക്കി ആൾ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തങ്ങൾ. ഔ ഖാതിലു സയ്ദി, അല്ലെങ്കിൽ വേട്ടമൃഗത്തെ കൊന്ന ആൾ, ഇഹ്റാമിലായിരിക്കെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ വേട്ടയാടാൻ പാടില്ല. വേട്ടയാടിയാൽ ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന കഫാറത്ത് പോലെ, ബിൽ കഫാറത്തിൽ മുഖദ്ദറ, പ്രത്യേകം എണ്ണവും വണ്ണവും നിശ്ചയിച്ചിട്ടുള്ള കഫാറത്തുകൾ. വഹിയ അർബഅത്തു അജ്നാസ്, ഇങ്ങനെ പറയപ്പെട്ട പ്രായശ്ചിത്തങ്ങൾ നാല് ഇനങ്ങളാണ്. അർബഅത്തു അജ്നാസ്, അജ്നാസ് അറ ജിൻസിന്റെ ബഹുവചനമാണ് അജ്നാസ്. നാല് ഇനങ്ങളാണ് ഈ പ്രായശ്ചിത്തങ്ങൾ. ഹദിയുൻ, ഒന്നുകിൽ ഹദിയാണ്, ഹദി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അറവാണ്. ഹദിയുൻ, അറവ്, അള്ളാഹുവിന് വേണ്ടി അറവ് നടത്താൻ പറയപ്പെട്ടിട്ടുണ്ട്. ചില തിന്മകൾ സംഭവിച്ചു പോയാൽ അതാണ് പരിഹാരം. വഇത്ഖുൻ, മറ്റൊന്ന് ഇത്ഖാൻ, ഇത്ഖ് എന്നാൽ അടിമമോചനം, അടിമകളെ മോചിപ്പിക്കുക എന്നത് പല തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വസദഖത്തുൻ, മൂന്നാമത്തെ എന്താണ്? സദഖ കൊടുക്കുക, സദഖ കൊടുക്കുക, ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് വസിയാമോ, നാലാമത്തേത് എന്താണ്? നോമ്പ്. ഇതാണ് ചില തിന്മകൾക്ക് പറയപ്പെട്ടിട്ടുള്ള, ഇസ്ലാമിൽ പറയപ്പെട്ടിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ. ഈ നാല് ഇനങ്ങളാണ്, ഈ നാല് ഇനങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുക, അത് ഹജ്ജിലാണ് ഉള്ളത്. അതുപോലെ അടിമമോചനം. മൂന്ന്, സദഖ കൊടുക്കുക, ഭക്ഷണം പോലെ ഉള്ളത് സദഖ കൊടുക്കുക. നാല്, നോമ്പെടുക്കുക. നോക്കൂ, ഇത് തിന്മകളെ മായ്ച്ചു കളയുന്ന കഫാറത്തുകളാണ്. ചില തിന്മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കഫാറത്തായി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. എന്താണ് സഹോദരങ്ങൾ ഈ കഫാറത്തുകളുടെ പ്രായശ്ചിത്തങ്ങളുടെ പ്രത്യേകത? ആ പ്രായശ്ചിത്തങ്ങൾ ആ തിന്മ സംഭവിക്കുന്നതിന് മുൻപ് അത് ചെയ്തു പോകാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ചെയ്താൽ കഫാറത്തുണ്ട്, പ്രായശ്ചിത്തം നൽകണം എന്നത് അറിഞ്ഞാൽ പൊതുവെ ആളുകൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. ചെയ്താൽ കഫാറത്തുണ്ട് എന്നറിഞ്ഞാൽ അപ്പോൾ ചെയ്യുന്നതിന് മുൻപ് തിന്മയിൽ നിന്ന് തടയുന്നു കഫാറത്ത്. കഫാറത്ത് കൊണ്ടുള്ള മറ്റൊരു ഫലമെന്താ, മറ്റൊരു ഗുണമെന്താ? തിന്മ സംഭവിച്ചാൽ ആ സംഭവിച്ച പാളിച്ചക്കുള്ള പരിഹാരവും കൂടി ആയിത്തീരും. അത് തിന്മ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരവുമാണ്. അത് തിന്മയായതുകൊണ്ടാണ് അതിന് പ്രായശ്ചിത്തം നിശ്ചയിക്കപ്പെട്ടത്. പ്രായശ്ചിത്തം കൊടുക്കാലോ വിചാരിച്ചിട്ട് തിന്മ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം അതൊരു തിന്മയാണ്, അതിന് കുറ്റമുണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രായശ്ചിത്തം നിശ്ചയിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇങ്ങനെ പ്രായശ്ചിത്തം പറയപ്പെട്ടിട്ടുള്ള തിന്മകൾ, അത് പൊതുവെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതെങ്ങനെയുള്ളതായിരിക്കും? മനുഷ്യന്റെ പ്രകൃതം പിശാചിന്റെ പ്രേരണയാൽ ആ തിന്മകൾക്ക് പ്രേരണ നൽകുന്ന തിന്മകളായിരിക്കും അത്. അങ്ങനത്തെ തിന്മകൾക്കാണ് വലിയ പ്രായശ്ചിത്തം പറയപ്പെട്ടിട്ടുള്ളത്. അഥവാ അത് ചെയ്യാതെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുക എന്നതിന് പലപ്പോഴും മനുഷ്യന്റെ മനസ്സ് ദുർബലമായിരിക്കും. അങ്ങനെ ഉള്ള തിന്മകൾക്കാണ് അധികവും ഈ പ്രായശ്ചിത്തം പറയപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒന്നാമതായി ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഉദാഹരണം തന്നെ, കമ യുകഫ്ഫിറു അൽ മുജാമിഉ ഫീ റമദാൻ. റമദാനിന്റെ പകലിൽ ഒരാൾ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് വലിയ തെറ്റാണ്. അതിന് കടുത്ത പശ്ചാത്തലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? കാരണം പൊതുവെ ഒരാൾ നോമ്പെടുത്താൽ അറിയാം മനുഷ്യന്റെ ശരീരം ദുർബലമായിരിക്കും. ആ ദൗർബല്യം ഉണ്ടായിരിക്കെ തന്നെ മാത്രമല്ല, രാത്രി അവന് തന്റെ ഇണയുമായുള്ള ശാരീരിക ബന്ധം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യർ പൊതുവെ എന്താണ് മനുഷ്യരുടെ സ്ഥിതി? അവർക്ക് രാത്രിയിൽ അള്ളാഹു അനുവദിച്ച നേരത്തെ അതിന് താല്പര്യം ഉണ്ടാവുകയില്ല. എന്നാൽ പകലിൽ പിശാചു മനുഷ്യനെ അതിന് പ്രേരിപ്പിക്കുന്നത് കാണാം. കാരണം ഷെയ്ത്താൻ മനുഷ്യനെ ഹറാമിലേക്ക് വീഴ്ത്താൻ എപ്പോഴും ശ്രദ്ധയുള്ളവനായിരിക്കും. നിങ്ങൾ നോക്കൂ, എത്രയോ കുടുംബബന്ധങ്ങൾ, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിരിക്കെ കടുത്ത വെറുപ്പിലായിരിക്കും. കൂട്ടിയ വെറുപ്പ്, കണ്ടാൽ വെറുപ്പാണ്. ആ രൂപത്തിൽ ഒരു നിലക്കും അടുപ്പവുമില്ല. അങ്ങനെ ഒടുവിൽ പിശാചി തലാഖിലെത്തിച്ചാൽ ഈ മനുഷ്യൻ തലാഖിന്റെ വാചകം പറഞ്ഞ് ഇവനും ഇവളും തമ്മിൽ വേർപെട്ടാൽ, അത് നമുക്കറിയാം, അത് 3 തവണ സംഭവിച്ചാൽ, അത് ഒറ്റ വാക്കിൽ 3 പറഞ്ഞാൽ 3 തലാഖും സംഭവിക്കുമോ? അതല്ല, ഒന്ന് കഴിഞ്ഞ് അതിന്റെ ഇദ്ദ കഴിഞ്ഞ് വീണ്ടും തലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദ കഴിഞ്ഞ് പിന്നെ 3-ാമത് തലാഖ് ചൊല്ലിയാലാണോ 3 സംഭവിക്കുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അലം, അതിൽ കൂടുതൽ ശരി ഇത് 3 തവണകളായിട്ടാണ് എന്നതാണ് ശരി. ഏതായാലും ഒരാൾ തലാഖ് ചൊല്ലി തന്റെ ഭാര്യയുമായി വേർപെട്ടു, അയാൾ അവൾ തനിക്കന്യായി കഴിഞ്ഞു, പിന്നെ കാണാം ഇവർ തമ്മിൽ പൊരിഞ്ഞ സ്നേഹമായിരിക്കും. എന്നിട്ട് കടുത്ത ഹറാമിൽ വീണിട്ട് ആളുകൾ സംശയം ചോദിക്കുന്നത് കാണാം പണ്ഡിതന്മാരോടും മറ്റും. നോക്കണം, അവന് ഹലാലായ കാലത്ത് ആ ബന്ധം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാലത്ത് ആ ബന്ധത്തോട് അവന് ഭയങ്കര വെറുപ്പാണ്, വളരെ വെറുപ്പാണ്. എന്നാൽ അത് പാടില്ലാത്ത സമയത്തത് അതിനോട് അവന് താല്പര്യം തോന്നിക്കരുത്. ഇത് രണ്ടുപേരെയും മനുഷ്യന്മാർ തന്നെയാണ്, ആള് മാറിയിട്ടൊന്നുമില്ല, ആള് മാറിയിട്ടില്ല, ആളുടെ ഹൃദയം മാറിയിട്ടില്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവം ഒക്കെയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ കാണാം ഇങ്ങനെ ആകെ തലതിരിയുന്നത്. ഇത് സഹോദരങ്ങളെ, ഷെയ്ത്താന്റെ കുതന്ത്രം എത്ര വലുതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഹറാമിൽ നമ്മളെ വീഴ്ത്താൻ അവൻ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവ, ഏത് സമയത്തും അവൻ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ റമദാനിൽ ഒരാൾ പകലിൽ തന്റെ ഇണയുമായി ബന്ധപ്പെട്ടാൽ അവനുള്ള കഫാറത്ത് വളരെ കടുത്ത കഫാറത്താണ്, വളരെ കടുത്ത കഫാറത്താണ്. ഒന്നുകിൽ അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം, ആ ഒഴിവായ ദിവസത്തെ നോമ്പ് നോറ്റു കൂട്ടണം, അത് വേറെ കാര്യം. പിന്നെ അതിനുള്ള കഫാറത്ത് എന്താണ്? ഒന്നുകിൽ അവൻ ഒന്നുകിലല്ല, ആദ്യത്തേത് അടിമയെ മോചിപ്പിക്കണം, അതിനൊരാൾക്ക് സാധിക്കുന്നില്ലേ. രണ്ടാമത്തത് എന്താണ്? രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണം, ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. രോഗമോ മറ്റോ പോലെ ഉള്ളതുകൊണ്ട് അതിനിടയിൽ വിടവ് വന്നാൽ കുഴപ്പമില്ല, അതല്ലാതെ കരുതി കൂട്ടി അതിനിടയിൽ വിടവുണ്ടാകാൻ പാടില്ല. രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് കഴിയില്ല ഒരാൾക്ക്, കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരാൾക്ക് അത് കഴിയില്ല എന്ന് പറയാൻ പാടില്ല, എനിക്ക് കഴിയില്ല, അത് ആ കഴിയില്ലായ്മയല്ല, മറിച്ച് അവന് അതിനുള്ള ശേഷിയില്ല, രോഗമുള്ള ആളാണ്, അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ അടുത്തതിലേക്ക് കടക്കാം, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിലേക്ക്. ഇത് തർത്തീബ് നിർബന്ധമാണ്. ഇതിൽ മൂന്നിൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കലല്ല, മറിച്ച് ആദ്യത്തേത് അടിമമോചനമാണ്. അതിന് സാധിക്കാത്ത ആൾ രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണം. മൂന്നാമത്തേത് അതിന് സാധിക്കാത്ത ആൾ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇതാണ് റമദാനിൽ, റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്കുള്ള കഫാറത്ത്. അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തവ മടങ്ങും വേണം, ചെയ്തത് വലിയ തെറ്റാണ്. ഇത് സഹോദരങ്ങളെ രണ്ടാമത് പറഞ്ഞത് നോക്കൂ, വൽ മുദാഹിർ, മുദാഹിറിനുള്ള കഫാറത്ത്. ആരാണ് മുദാഹിർ? ദിഹാർ എന്നത് ജാഹിലിയത്തിലെ ഒരു ദുരാചാരമാണ്, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരമാണ്. ഒരാൾ തന്റെ ഇണയോട്, ഭാര്യയോട് പറയും, നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് ഇനി മുതൽ എന്ന് പറഞ്ഞാൽ, തന്റെ ഉമ്മ ഒരാൾക്ക് എങ്ങനെ മഹറമാണോ എന്നതുപോലെ എനിക്ക് നീയുമായുള്ള ബന്ധം ഇനി ഹറാമാണ് എന്നവൻ അങ്ങ് പ്രഖ്യാപിക്കുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ദിഹാറ നടത്തുന്ന ഭാര്യമാരെ അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. സൂറത്തുൽ മുജാദലയുടെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ആ ദിഹാർ ഒരാൾ നടത്തിയാൽ അയാൾക്കും ഇതേ കഫാറത്ത്, ഇതേ കഫാറത്ത് ഒരാൾ ചെയ്യേണ്ടതുണ്ട്. അതായത് റമദാനിന്റെ പകലിൽ തന്റെ ഇണയുമായി ബന്ധപ്പെട്ട ആൾക്കുള്ള അതേ കഫാറത്താണ് മുദാഹിറിന്റെ കഫാറത്ത്. അതുപോലെ നോക്കൂ, ഷെയ്ഖുൽസ്ലാം പറയുകയാണ്, ഹജ്ജിന്റെ, ഹജ്ജിൽ പാടില്ലാത്ത ചിലത് ചെയ്തുപോയ ഒരാൾ, അല്ലെങ്കിൽ ഹജ്ജിലെ ചില വാജിബുകൾ ഒഴിവാക്കിയ ഒരാൾ ചെയ്യേണ്ട കഫാറത്തുകൾ പോലെ. ഉദാഹരണത്തിന്, ഹജ്ജിനെ ഹറാം ചെയ്തു കഴിഞ്ഞാൽ മുടിയെടുക്കാൻ പാടില്ല, എന്നാൽ ഒരാൾ തലയിൽ വല്ല പ്രയാസവും കൊണ്ട് മുടിയെടുത്താൽ അയാളതിന് കഫാറത്ത് കൊടുക്കണം. ഒന്നുകിൽ ഒരാടിനെ അറുക്കുക, അല്ലെങ്കിൽ 6 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. ഇതാണ് കഫാറത്ത്. അതുപോലെ ഷെയ്ഖുൽസ്ലാം പറയുന്നു, ഹജ്ജിന്റെ ചില വാജിബുകൾ ഒഴിവാക്കിയാൽ, ഹജ്ജിന് വാജിബായ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അയാളും കഫാറത്ത് നൽകേണ്ടതുണ്ട്. ചില നിർബന്ധമായ കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കിയാൽ അതിനും കഫാറത്ത് നൽകേണ്ടതുണ്ട്. ഹജ്ജിന് നിസ്കാരത്തിനുള്ളതുപോലെ റുക്നുണ്ട്, വാജിബുകളുണ്ട്. നിസ്കാരത്തിൽ റുക്നുകളുണ്ട്, അത് ഒഴിവായി പോയാൽ സുജൂദിന്റെ സഹവിയതാൽ പരിഹരിക്കപ്പെടുകയില്ല, അറക്കാൻ തന്നെ വീണ്ടും നിസ്കരിക്കേണ്ടി വരും. എന്നാൽ വാജിബായ ഒരു കാര്യം അത് ഒഴിവായിപ്പോയാൽ, മറന്നുപോയാൽ, കരുതി കൂട്ടിയല്ല, മറന്നുപോയാൽ ഒരാൾക്ക് സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതിയാവും. അതുപോലെയാണ് ഹജ്ജിലെ ചില വാജിബുകളുണ്ട്, അത് കഫാറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ റുക്നുകളുണ്ട്, അത് കഫാറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടില്ല. ഉദാഹരണത്തിന് അറഫയിൽ നിൽക്കുക, അതിന് കഫാറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹജ്ജിന്റെ വേളയിൽ കാണാം, രോഗികളായ ആളുകളെ അറഫയുടെ ദിവസം പ്രത്യേകം ആംബുലൻസുകളിൽ കൊണ്ടു അറഫയിലേക്ക് കൊണ്ടുപോകുന്നത്, ഒന്നവിടെ നിർത്തിച്ചിട്ട് കൊണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. ബാക്കി പലതും അവർ നിർവഹിക്കുന്നില്ല, അതിന് പകരം കഫാറത്ത്, പലതിനും കഫാറത്ത് കൊടുക്കുന്നുണ്ട്. കഴിയാതായിപ്പോയാൽ വാജിബുകൾക്ക് കഫാറത്ത് വേണമെന്നും അല്ല വേണ്ടെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ഏതായാലും ശരി, വാജിബുകൾ ഇങ്ങനെ ഒഴിവാക്കേണ്ടി വന്നാൽ ഒരാൾ കഫാറത്ത് കൊടുക്കണം. ഔ ഖാതുലു സയ്യിദ്, അല്ലെങ്കിൽ ഒരു മൃഗത്തെ വേട്ടയാടിയാൾ, അതായത് ഇഹ്റാമിലായിരിക്കെ വേട്ടയാടാൻ പാടില്ല എന്നാണ്, ഇഹ്റാമിലായിരിക്കെ വേട്ടയാടാൻ പാടില്ല. അങ്ങനെ വേട്ടയാടിയാൽ അതിന് കഫാറത്തുണ്ട്, അതിനു തുല്യമായ ഒരു ബലി മൃഗത്തെ അറുക്കേണ്ടതുണ്ട്. അതിനു തുല്യമായ, എങ്ങനത്തെ മൃഗത്തെയാണ് വേട്ടയാടിയത്, അതിനു തുല്യമായ ഒരു ബലി മൃഗത്തെ അറുക്കേണ്ടതുണ്ട്. അതിന്റെ 4 ഇനങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ, ഇത് പാപത്തിന്റെ അനന്തര ഫലങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് സാലിഹായ അമലുകൾ. സാലിഹായ അമലുകൾ മുമ്പ് പറഞ്ഞത് ഏതൊക്കെയാണ്? തൗബയും ഇസ്തിഗ്ഫാറും. സാലിഹായ അമലുകൾ, സാലിഹായ അമലുകളെ രണ്ട് ഇനമായി ഷെയ്ഖുൽ ഇസ്ലാം തിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രത്യേകം എണ്ണവും വണ്ണവും പറയപ്പെട്ടത്, ഇന്ന പാപത്തിന് ഇന്നത്. ഇനി നോക്കൂ അടുത്തത്, വഅമ്മൽ കഫാറത്തുൽ മുത്ലഖ, അങ്ങനെ പറയപ്പെടാത്ത നന്മകൾ. ഇന്ന പാപം ചെയ്താൽ ഇന്നത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അതിന് ഇന്ന കഫാറത്ത്, ഇന്ന പ്രായശ്ചിത്തം ചെയ്യണം എന്നൊന്നും ദീനിലില്ല. അതിനു പകരമായി നന്മകൾ വർദ്ധിപ്പിക്കുക. കമാ ഖാല ഹുദൈഫത്തുൽ ഉമാർ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി, ഒരാളുടെ ഫിത്ന, ഒരാൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അങ്ങനെ അയാൾ പാപത്തിൽ വീഴുക. എന്തിന്റെയൊക്കെ കാര്യത്തിൽ? ഫി അഹ്ലെ, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, വമാലെ, തന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, വവലദ, തന്റെ സന്താനത്തിന്റെ കാര്യത്തിൽ, യുക്കഫിറുഹ, ഈ വക കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന തെറ്റുകൾ, ചെറിയ ചെറിയ തിന്മകൾ, അതിനെ മായ്ച്ചു കളയും, അത് പരിഹരിക്കപ്പെടും. ഏത് മുഖേന? യുക്കഫിറുഹ സലാത്തു വസ്സിയാം വസ്സദഖ വൽഅംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, നിസ്കാരം കൊണ്ട്, അതുപോലെ നോമ്പ് കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, നന്മ കൽപ്പിക്കുക എന്നതുകൊണ്ട്, തിന്മ വിലക്കുക എന്നതുകൊണ്ട് ഈ വക ചെറിയ തെറ്റുകൾ, സഹോദരങ്ങളെ, പരിഹരിക്കപ്പെടും. ജോലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഫീമ യഖ്തസറു അൽ മലഉൽ അഅല, ഏത് വിഷയത്തിലാണ് അൽ മലഉൽ അഅല, അല്ലാഹുവിങ്കലുള്ള മുകളിലുള്ള മലായിക്കത്ത് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മഹത്തായ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫീമ യഖ്തസിമുൽ മലഉൽ അഅല ഖാല ഫിൽ കഫാറാത്ത്, കഫാറാത്തുകളുടെ കാര്യത്തിലാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്ന കാര്യങ്ങളുടെ വിഷയത്തിലാണ് മലായിക്കത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവിങ്കലുള്ള മലക്കുകൾ. എന്തൊക്കെയാണത്? വൽ കഫാറാത്ത്, കഫാറാത്ത് എന്നാൽ ഇത് റിസാലയിലുള്ളതല്ല ഞാൻ വായിക്കുന്നത്, ഹദീസ് പറയുക. അൽമുക്സു ഫിൽ മസാജിദ് ബഅദ സ്സലവാത്ത്, നിസ്കാരങ്ങൾക്ക് ശേഷം മസ്ജിദിൽ കഴിച്ചു കൂട്ടുക. നിസ്കാരങ്ങൾക്ക് ശേഷം മസ്ജിദിലിരിക്കുക, മസ്ജിദിൽ കഴിയുക എന്നത് ഇബാദത്താണ്. മസ്ജിദിൽ കഴിയുക എന്നത് ഇബാദത്ത്, പ്രത്യേകിച്ച് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നത്. ഇതുപോലുള്ള മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അമലാണ്. നമുക്ക് ഒരു അമൽ ചെയ്യുമ്പോൾ പല നിയ്യത്ത് പ്രതീക്ഷിക്കാം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്താക്കിയതൊക്കെ കിട്ടും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങളെല്ലാം ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മസ്ജിദിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇൽമിയായത് പഠിക്കാനുള്ള, പഠിക്കുക എന്ന നല്ല നിയ്യത്ത്, മസ്ജിദിലിരിക്കുക എന്ന നല്ല നിയ്യത്ത്, നിസ്കാരം പ്രതീക്ഷിക്കുക എന്ന നല്ല നിയ്യത്ത്, മുസ്ലിമീങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന നല്ല നിയ്യത്ത്, ഈ വക സൽക്കർമ്മങ്ങളെല്ലാം, സദുദ്ദേശങ്ങളെല്ലാം നമുക്ക് കരുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് അതിനെല്ലാം, ആ നിയ്യത്തുകൾക്കെല്ലാം പ്രതിഫലം നൽകും. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യരും അവൻ നിയ്യത്താക്കിയത് എന്താണോ അതാണ് ലഭിക്കുക. കുറേ നിയ്യത്ത് കരുതിയാൽ അതൊക്കെ ലഭിക്കും എന്നത് ആ ഹദീസിന്റെ മഫ്ഹൂമാണ്. ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാറാത്തുകൾ എന്തൊക്കെയാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽ മുക്സു ഫിൽ മസാജിദ് ബഅദ സ്സലവാത്ത്, നിസ്കാരം കഴിഞ്ഞാൽ മസ്ജിദുകളിൽ കഴിച്ചു കൂട്ടുക. വൽ മശ്യു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തായ നിസ്കാരങ്ങളിലേക്ക് ഒരുവൻ തന്റെ കാലുകളിന്മേൽ നടന്നിട്ട് പോവുക. വ ഇസ്ബാഗുൽ വുദൂഇ ഫിൽ മകാരഹ്, പ്രയാസകരമായ സന്ദർഭങ്ങളിൽ വുദൂ ചെയ്യുക. ഉദാഹരണത്തിന് നല്ല തണുപ്പ്, തണുപ്പുള്ള സമയത്ത് വുദൂ ചെയ്യുക പോലെ, തണുപ്പുള്ള സമയത്ത് നമുക്ക് വുദൂ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത് വകവെക്കാതെ വുദൂ ചെയ്യുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും മടി തോന്നുന്ന സമയത്ത്, വുദൂ ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുകയാണ്, ആ സമയത്ത് വുദൂ ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം ഒരാൾക്ക് വല്ലാതെ ഇല്ലാത്ത സമയത്ത് ഒരാൾ വെള്ളം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് വുദൂ ചെയ്യുക. അതൊക്കെ മക്കാരിഹൽ വുദൂ ചെയ്യുക എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. പ്രയാസപ്പെട്ട ഒരാൾ വുദൂ ചെയ്തു, വുദൂ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ പ്രയാസപ്പെട്ട ഒരാൾ വുദൂ ചെയ്യുക, എപ്പോഴും വുദൂ നിൽക്കുക എന്നത് നല്ല കാര്യമാണ്. മുഹാഫളത്തു അല സ്വലാഹ അല വുദൂ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോഴ്ത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വുദൂ എന്ന് പറയുമ്പോഴൊക്കെ വുദൂ ചെയ്യുക എന്നത് നല്ല കാര്യമാണ്. വമൻ ഫഅല ദാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ ഫഅല ദാലിക്, ഇക്കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, എന്തൊക്കെയാണ് പറഞ്ഞത്, പാപമോചനം നൽകുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ്. മലായിക്കത്ത് ഇതിനെ കുറിച്ച് അള്ളാഹുവിനുള്ള മലായിക്കത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്കാരങ്ങൾക്ക് ശേഷം മസ്ജിദുകളിൽ കഴിയുക, ജമാഅത്തുകൾക്ക് നടന്നുകൊണ്ട് പോവുക, അതുപോലെ പ്രയാസഘട്ടങ്ങളിൽ വുദൂ ചെയ്യുക, പ്രയാസത്തോടെ വുദൂ ചെയ്യുക. ആരെങ്കിലും ഇത് ചെയ്താൽ ആശ ബി ഖൈർ, നന്മയുമായിട്ടാണ് അവൻ ജീവിക്കുക, നന്മയിലായിരിക്കും അവന്റെ ജീവിതം. വമാത ബി ഖൈർ, നന്മയിലായിട്ടായിരിക്കും അവന്റെ മരണം. സുബ്ഹാനല്ലാഹ്, ഹുസ്നുൽ ഖാതിമ, നല്ല അന്ത്യം ലഭിക്കാനുള്ള അമലുകളിൽ ഒന്നാണിത്. അന്ത്യം നന്നാവുക എന്നത് അതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്നുമില്ല. അന്ത്യം ദുഷിച്ചു പോവുക എന്നതിനേക്കാൾ വലിയ ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. വലയ്യാദുബില്ല, ഒരാളുടെ അന്ത്യം നന്നായാൽ അതിനാണ് അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമല അഅമാലു ബിൽ ഖവാതീം, ഇന്നമല അഅമാലു ബിന്നിയാത്ത് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നമല അഅമാലു ബിൽ ഖവാതീം. അന്ത്യം എങ്ങനെയാണോ അവസാനം എങ്ങനെയാണോ അതുപോലെയായിരിക്കും, അതിനനുസരിച്ചും ആണ് അമലുകൾ. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഒരാൾ പാലിച്ചാൽ അയാൾ നന്മയിലായിട്ടാണ് മരിക്കുക. വകാന മിൻ ഖതീഅതിഹി കയൗമി വലദതു ഉമ്മ, തന്റെ തിന്മകളിൽ നിന്ന് അവൻ ഉമ്മ പ്രസവിച്ച നാൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ആയിത്തീരുക. ഉമ്മ പ്രസവിച്ച നാളിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഒരാൾ ആയിത്തീരുക. ഇത് സഹോദരങ്ങളെ കഫാറത്തുകളിൽ പെട്ടതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമുക്ക് ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തിന്മകൾ ഇത് മുഖേന പൊറുക്കപ്പെടും. ഏതൊക്കെ വിഷയങ്ങളിൽ? മക്കളുടെ കാര്യത്തിൽ അവർ കാരണത്താൽ ഒരാൾ ഫിത്നയിലായി പോകും. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരാൾ തന്റെ മക്കളെ കൊണ്ട് ചിലപ്പോൾ ചില തിന്മകളിൽ വീണുപോകും. ഉദാഹരണത്തിന്, കുട്ടിയുമായി നിന്നിട്ടൊരാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടുക പോലെ ഉള്ള കാര്യം, അത്യാവശ്യം പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരാൾ കുടുങ്ങിപ്പോവുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവർക്ക് വേണ്ടി ഒരു ഹറാമിൽ അയാൾ അത്ര ശ്രദ്ധ പുലർത്താതിരിക്കുക. വൻ പാപങ്ങളെ കുറിച്ചല്ല പറയുന്നത്, എന്തെങ്കിലും നിസ്സാരമായ തിന്മകളിൽ ഒരാൾ പെട്ടുപോവുക. അതുപോലെ മക്കളെ കൊണ്ടുള്ള വേറെയും പരീക്ഷണമുണ്ട്. അതെന്താണ്? ഒരാളുടെ മക്കൾ, അയാൾ നല്ല ആളാണ്, പക്ഷെ മക്കൾ അത്ര നല്ല ആളുകളല്ലാതായി പോവുക. വേറൊരു പരീക്ഷണമുണ്ട് മക്കളെ കൊണ്ട്. അതെന്താണ്? മക്കൾ നന്മയിലായിരുന്ന മാതാപിതാക്കളെ തിന്മയിലേക്ക് കൊണ്ടുപോവുക. സൂറത്തുൽ കഹ്ഫിൽ പറയപ്പെട്ടിട്ടുള്ളതുപോലെ ഈ സന്താനം മാതാപിതാക്കളെ കുഫറിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഈ പരീക്ഷണങ്ങൾ, ഈ മൂന്നും മക്കളെ കൊണ്ടുള്ള പരീക്ഷണത്തിന്റെ ഇനങ്ങളാണ്. ഒന്നെന്താണ്? മക്കൾക്ക് വേണ്ടി ഒരാൾ ഒരു വാജിബ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഹറാമിൽ വീണുപോവുകയോ ചെയ്യുക. മറ്റൊരു പരീക്ഷണം എന്താ? ഒരാൾ നല്ല ആളാണ്, പക്ഷേ മക്കളത്ര നല്ലതല്ലാതായി പോവുക. മൂന്നാമത്തേത്, ഒരാൾ നല്ല ആളായിരുന്നു, പക്ഷേ മക്കൾ അയാളെ തിന്മയിലേക്ക് കൊണ്ടുപോവുക. അല്ലാഹു ഈ വക എല്ലാ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഇത് സഹോദരങ്ങളെ അവരെ കൊണ്ടുണ്ടാകുന്ന ഫിത്നയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? തന്റെ സമ്പത്തിൽ അതുപോലെ മക്കളിൽ അവരിലൊക്കെ പരീക്ഷിക്കപ്പെടുന്നതാണ്. അതുപോലെ സഹോദരങ്ങൾ അയൽവാസികളുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടും. ചില റിവായത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഒരാൾ തന്റെ അയൽവാസികളുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്, അവരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ വന്നു ചേരുന്ന തിന്മകൾ. ഇതുപോലുള്ള തിന്മകൾ സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടും എന്നാണ്. പക്ഷെ എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് തിന്മകൾ മായ്ക്കപ്പെടുക? എങ്ങനെയാണ് മായ്ക്കപ്പെടുക? എല്ലാം മായ്ക്കപ്പെടുമോ? ചെറിയ പാപങ്ങൾ മാത്രമാണോ, അല്ല വലിയ പാപങ്ങൾ മാത്രമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തിന്മകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടും എന്നാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട, അത് ഒഴിവാക്കിയ ഒരാൾ കാഫറാണ്. അങ്ങനത്തെ അമലാണേത്? നിസ്കാരം. ഏറ്റവും വലിയ സാലിഹായ അമലാണ്. ഇത് ചെയ്യാത്തവൻ മുസ്ലിം അല്ലല്ലോ, ഇസ്ലാമത് പുറത്താണ്. ഒരാൾ ആ നിസ്കാരം അഞ്ചു നേരം നിർവഹിക്കാതെ ഒരാൾ മുസ്ലിമാവൂല. അപ്പൊ അത് മുഖേന എല്ലാ വൻപാപങ്ങളും ആ നിസ്കാരം മുഖേന തന്നെ ഒറ്റയടിക്ക് മായ്ക്കപ്പെടുമെങ്കിൽ പിന്നെ ആർക്കും തിന്മവാക്കേണ്ടാവില്ലല്ലോ. ഒരു മുസ്ലിമും പിന്നെ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നാകും. അത് ശരിയല്ല. കാരണം മുസ്ലിമീങ്ങളിൽ ചിലർ, ഈമാനും ഇസ്ലാമുമുള്ള, ശിർക്കും കുഫറും ഇല്ലാത്ത ചിലർ, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. പക്ഷേ അള്ളാഹു അവരുടെ തിന്മകൾ നരകത്തിൽ അവരെ പ്രവേശിപ്പിച്ച് ശുദ്ധീകരിച്ച ശേഷം അവരെ സ്വർഗത്തിലാക്കുന്നതാണ്. അല്ലെങ്കിൽ അള്ളാഹു നേരെ പുറത്തു കൊടുത്തവരെ സ്വർഗത്തിലാക്കുന്നതാണ്. അള്ളാഹു നരകത്തിന്റെ ശിക്ഷ അല്പവും അനുഭവിക്കാതെ സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, തിന്മകൾ, വലിയ തിന്മകളെയെല്ലാം സൽക്കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്നത് ശരിയല്ല. മറിച്ച് സൽക്കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുക അസലൻ ചെറിയ പാപങ്ങളാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് നിസ്കാരം, നോമ്പ്, ഇതൊക്കെ കൊണ്ട് പൊറുക്കപ്പെടുക ചെറിയ പാപങ്ങളാണ്. വലിയ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരണോ, അതിൽ നിന്ന് തൗബ ചെയ്യുക തന്നെ വേണം. അതിൽ നിന്ന് അത് അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക തന്നെ വേണം. തൗബയുടെ ഷർത്തുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. അത് കേൾക്കാത്തവർ കേൾക്കുക, തൗബ തന്നെ വേണം. എന്നാൽ സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ എന്തു സംഭവിക്കും? ചില സന്ദർഭങ്ങളിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് വലിയ പാപങ്ങൾ, അതിന്റെ ഗൗരവം, അതിന്റെ വലിപ്പം ഒന്ന് ലഘൂകരിക്കപ്പെടും. എങ്ങനെയാണത് സംഭവിക്കുക? ഉദാഹരണത്തിന്, ഒരാൾ, അയാൾക്ക് ചെറിയ പാപങ്ങൾ പൊതുവേ ഇല്ല, അയാൾക്കത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ അതിൽ നിന്ന് മറ്റ് നന്മകൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, പിന്നെ അയാൾക്ക് ബാക്കിയുള്ളത് വൻപാപമാണ് എങ്കിൽ സംശയമില്ല, സാലിഹായ അമലുകൾ അയാളുടെ വൻപാപങ്ങളുടെ ഗൗരവം ഒന്ന് കുറക്കും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, മറ്റൊന്ന് എന്താണ്? ചില സന്ദർഭങ്ങളിൽ ഒരാൾ ചെയ്യുന്ന നന്മ അയാളുടെ നീയത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, അയാളുടെ മനസ്സിലുള്ള വലിയ നീയത്തിന്റെയും അയാളുടെ ഹൃദയത്തിന്റെ അവസ്ഥക്കും അനുസരിച്ച് ചിലപ്പോൾ, ഇത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, ചില സാലിഹായ അമലുകൾ വൻപാപങ്ങളെ തന്നെ മായ്ച്ചു കളയും. അതിനുള്ള ഉദാഹരണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില ഹദീസുകൾ. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ പണ്ടുകാലത്ത് വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, അവളെന്തു ചെയ്തു? ഒരു നായക്ക് വെള്ളം കൊടുത്തു. അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് വൻപാപമാണ്, സംശയമില്ല. പക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായ നീയത്തും അവരുടെ ഹൃദയത്തിനും സംഭവിച്ച ആ മാറ്റവും, അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വൻപാപം തന്നെ അതുകൊണ്ട് നീക്കിക്കൊടുത്തു, മായ്ച്ചു കൊടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സൽക്കർമ്മങ്ങൾ വലിയ പാപത്തെ തന്നെ ഇല്ലാതാക്കിയേക്കും. ഇനി സഹോദരങ്ങളെ, ഒരാൾക്ക് വൻപാപമോ അല്ലെങ്കിൽ ചെറിയ പാപങ്ങളോ ഒന്നും പൊറുക്കപ്പെടാൻ ബാക്കിയില്ല എന്ന അവസ്ഥയിൽ അയാൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പ്രത്യേകം അജുർ, പ്രത്യേകം പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകുന്നതാണ്. സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ട്, അതോടൊപ്പമാണ് എന്ത് പറഞ്ഞത്? തിന്മകൾ മായ്ക്കപ്പെടുമെന്ന്. ഒരാൾക്ക് തിന്മകൾ ഇല്ലാതെയാണ് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലോ, സുബ്ഹാനല്ലാഹ്, അയാളുടെ ദർജ അള്ളാഹുവിങ്കിൽ വളരെ വലിയ രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വന്നിട്ടുള്ളത്. ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരും, അയാളുടെ പക്കൽ ഒരുപാട് അയാളുടെ തിന്മകൾ എഴുതിയ സിജില്ലാത്ത രേഖകളുണ്ട്, ഒരുപാട് രേഖകൾ. എന്നിട്ടതാ അതിന് ബദലായി ലാ ഇലാഹ ഇല്ലല്ലാ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഈ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അയാളുടെ ബാക്കി തിന്മകൾ മായ്ക്കപ്പെടുകയാണ്, എല്ലാ തിന്മകളും മായ്ക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണത് സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാ പറയാത്തവർ മുസ്ലിം അല്ല. എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇത് സംഭവിക്കുമോ? എങ്കിൽ ഒരു മുസ്ലിമും നരകത്തിൽ കടക്കുകയില്ല, അതായത് തീരെ പ്രവേശിക്കുകയില്ല. അങ്ങനെയല്ലല്ലോ, പ്രവേശിക്കുന്നവരുണ്ടല്ലോ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ. ഒടുവിൽ അവർ സ്വർഗത്തിലെത്തുമെങ്കിലും പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാ അവരുടെ യഖീൻ അത്ര വലുതായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്കത് മുഖേന വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടുന്നത്. ഇത് നോക്കൂ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ കാര്യം ഒന്നുകൂടി വിശദീകരിക്കുന്നത്, വഖദ്ദല്ല അലാ ദാലിക അൽഖുർആനു വൽ അഹാദീസു സ്സിഹാഹു ഫി തക്ഫീർ. വഖദ്ദല്ല, തെളിവ് വന്നിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്, അലാ ദാലിക, അക്കാര്യത്തിൽ, അൽഖുർആനു, ഖുർആനിലും അതുപോലെ, വൽ അഹാദീസു സ്സിഹാഹ്, സഹീഹായ ഹദീസുകളിലും തെളിവ് വന്നിട്ടുണ്ട്. ഏത് കാര്യത്തിനാണ് തെളിവ് വന്നിട്ടുള്ളത്? ഫി തക്ഫീർ, പാപങ്ങൾ മായ്ച്ചു കളയുന്നതിൽ. ബിസ്സലവാത്തിൽ ഹംസ്, അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട്. വൽ ജുമഅ, ജുമഅ കൊണ്ട്. വസ്സിയാം, നോമ്പ് കൊണ്ട്. വൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട്. വസായിറുൽ അഅ്മാൽ, അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും. അല്ലത്തി യുഖാലു ഫീഹാ, ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നത് കാണാം. മൻ ഖാല കദ, ഇദാ ഇന്നത് പറഞ്ഞാൽ, വഅമില കദ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ, ഗുഫറല, അവന് പൊറുക്കപ്പെടും. അങ്ങനെ ഒരുപാട് നന്മകളെ കുറിച്ച് വന്നിട്ടുണ്ടല്ലോ. ഔ ഗുഫറലഹു മാ തഖദ്ദമ മിൻ ദംബി, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ. വഹിയ കസീറ, അങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. ലിമൻ തലഖാഹ മിന സുനനി, സുന്നത്തിന്റെ കിതാബുകളിൽ നിന്ന് അത് മനസ്സിലാക്കിയ ആളുകൾക്കറിയാം. അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഖുസൂസൻ മാ സുന്നിഫ ഫി ഫദാഇലിൽ അഅ്മാൽ, പ്രത്യേകിച്ച് അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കാൻ വേണ്ടി പ്രത്യേകം ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അമലുകളുടെ ശ്രേഷ്ഠതകൾ പറയാൻ വേണ്ടി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ കിതാബുകൾ, അതിനുവേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ധാരാളമായി ഈ വിഷയം നമുക്ക് കാണാം. അതായത് ചില അമലുകൾക്കുള്ള പ്രതിഫലമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഗുഫറല, അത് മുഖേന അവന്റെ, അത് ചെയ്തവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലെങ്കിൽ അത് മുഖേന അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാം. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലവാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ നിസ്കാരം. വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമഅ തൊട്ട് അടുത്ത ജുമഅ വരെ. വ റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ തൊട്ടടുത്ത റമദാൻ വരെ. മുക്കഫ്ഫിറാത്തു മാ ബൈനഹുൻ, അതിനിടയിലുള്ള പാപങ്ങൾ ഇത് മുഖേന മായ്ക്കപ്പെടുന്നതാണ്. മജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ. എന്താണ് സഹോദരങ്ങൾ ഈ വൻപാപം ചെറിയ പാപം എന്ന് പറഞ്ഞാൽ? ചില ആളുകൾക്ക് അത് സംശയമുണ്ടായേക്കാം. വൻപാപങ്ങൾ എന്നാൽ പണ്ഡിതന്മാർ ഇമാം അദ്ദേഹബി റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ളവർ അതിന് നിർവചനം നൽകിയിട്ടുള്ളത്, ഒന്നുകിൽ ദുനിയാവിൽ എന്തെങ്കിലും ശിക്ഷ പറഞ്ഞിട്ടുള്ള തിന്മകൾ, ദുനിയാവിൽ കട്ടവന്റെ കൈമുറിക്കണം ഇസ്ലാമിക ഭരണകൂടം, അല്ലെങ്കിൽ ഇന്ന ശിക്ഷ നടപ്പാക്കണം, ആ പറയപ്പെട്ട തിന്മകളൊക്കെ വൻപാപങ്ങളാണ്. അല്ലെങ്കിൽ ഈമാൻ നിഷേധിക്കപ്പെട്ട വൻപാപങ്ങൾ, പാപങ്ങൾ, അതായത് ഇന്ന് ഇങ്ങനെ ചെയ്തവൻ മുഅ്മിനാവുകയില്ല എന്ന് പറയപ്പെട്ട പാപങ്ങൾ, അത് വൻപാപങ്ങളാണ്. അതുപോലെ അള്ളാഹു ശപിച്ചു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് പറയപ്പെട്ട പാപങ്ങൾ വൻപാപങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ന് ഇന്നത് ചെയ്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ലാ ദുഖുലുൽ ജന്നത്ത നമ്മാം, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹദീസാണ്. നമീമത്ത് വൻപാപമാണ്. ഇങ്ങനെ പറയപ്പെട്ടിട്ടുള്ള തിന്മകൾ വൻപാപങ്ങളാണ്, അതല്ലാത്തത് ചെറുപാപങ്ങളാണ്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ്? ലാ സഗീറത മഅൽ ഇസ്തിമറാർ വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. അള്ളാഹുവിനോട് പാപമോചനം തേടി ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങിയാൽ ഒരു വൻപാപവും വൻപാപമല്ല. അതുപോലെ തുടർ ചെയ്താൽ, ഒരാൾ എപ്പോൾ അതിൽ തന്നെ തുടർന്നു പോയാൽ ഒരു ചെറുപാപവും ചെറുതല്ല, അത് വലുതായിത്തീരും. അപ്പോൾ പാപങ്ങൾ ഒന്നിനെയും നിസ്സാരമായി കാണാൻ പാടില്ല. നന്മകളെയും അങ്ങനെ തന്നെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിൽ ചെറുതിനെ ചെറുതായിട്ടല്ല മറിച്ച് വലുതായിട്ടാണ് കാണേണ്ടത്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നീ നോക്കേണ്ടത്, നീ ആരോടാണ് ചെയ്യുന്നത് അവന്റെ വലിപ്പത്തെക്കുറിച്ച് നീ ആലോചിച്ചു നോക്കൂ, റബ്ബിനോടാണ് ഇത് ചെയ്യുന്നത് എന്നത് മറന്നുപോകാതിരിക്കുക. ആ തിന്മ നിസ്സാരമാണ് എന്നത് നിന്നെ വഞ്ചിച്ചു കളയാൻ പാടില്ല. മറിച്ച് ആരോടാണ് ചെയ്യുന്നത്, എത്ര അതീമായ റബ്ബിനോടാണ് നീ ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. മാത്രമല്ല, ഒരു തിന്മയുടെ ശിക്ഷയാണ്, അതിനുള്ള ശിക്ഷയാണ് മറ്റൊരു തിന്മ. ഒരു തിന്മക്കുള്ള ശിക്ഷയാണ് മറ്റൊരു തിന്മ. വേറൊന്നിലേക്ക് വീണുപോവുക, അതിനേക്കാൾ വലുതിലേക്ക് വീണുപോവുക, അതിനേക്കാൾ വലുതിലേക്ക് പിന്നെ വീണുപോവുക, ഒടുവിൽ അത് കുഫറിലാണ് ചെന്നെത്തുക. ഒടുവിൽ അത് കുഫറിലാണ് ചെന്നെത്തുക. അതുകൊണ്ട് തിന്മകളെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നോക്കൂ, സാലിഹായ അമലുകൾ കൊണ്ട് തിന്മകൾ മായ്ക്കപ്പെടും എന്ന് പറയുന്ന മറ്റൊരു ഹദീസാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബ. റമദാനിൽ ആരെങ്കിലും ഈമാനോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്താൽ അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ, റമദാനിൽ രാത്രി നിസ്കരിച്ചാൽ, അതിനെക്കുറിച്ചൊക്കെ ഇതേ വാചകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഹജ്ജ ഹാദൽ ബൈത് فلم يرفث ولم يفسق رجع من ذنوبه كيوم ولدته امه. ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ തിന്മകളൊന്നും പ്രവർത്തിക്കാതെ അശ്ലീലം പറയാതെ ഹജ്ജ് ചെയ്താൽ അവൻ മടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഉമ്മ പ്രസവിച്ചതുപോലെ ആണവൻ മടങ്ങുക. അത് മുഖേന തിന്മകൾ മായ്ക്കപ്പെടും. ഇത് സഹോദരങ്ങളെ, വൻപാപങ്ങൾ മായ്ക്കപ്പെടാൻ ഹജ്ജ് എപ്പോഴാണ് കാരണമാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ നിയ്യത്ത് അത്രയും വലുതാണ്, അല്ലെങ്കിൽ തൗബയോടെയാണ് അവൻ ഹജ്ജ് ചെയ്തത് എങ്കിൽ അത് മുഖേന വൻ പാപങ്ങൾ വരെ മായ്ക്കപ്പെട്ടേക്കും. പക്ഷെ അസ്ലൻ, പൊതുവെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടുക ചെറിയ പാപങ്ങളാണ്, വൻ പാപങ്ങളല്ല. ചില സന്ദർഭങ്ങളിൽ മായ്ക്കപ്പെട്ടേക്കാം. ഞാൻ അതിന് പറഞ്ഞ ഉദാഹരണങ്ങൾ ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഇദാ ഖാല അഹദുക്കും ആമീൻ വഖാലത്തിൽ മലായികത്തു ആമീൻ ഫവാഫഖത് ഇഹ്ദാഹുമൽ ഉഖ്രാ ഗുഫറ ലഹുമ തഖദ്ദമ മിൻ ദംബി. നിങ്ങളിൽ ആരെങ്കിലും ആമീൻ പറഞ്ഞാൽ, മലായിക്കത്തും ആ സമയത്ത് ആമീൻ പറയുന്നുണ്ട്, രണ്ടു കൂട്ടരുടെയും ആമീൻ ഒരുമിച്ച് വന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. സഹോദരങ്ങളെ, എല്ലാ ദിവസവും എത്ര തവണ ഇമാമിന്റെ കൂടെ നിരന്തരം നമ്മൾ പറയുന്നതാണിത്, ഇമാം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് ആമീൻ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഉടനെ ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ പറയുക. ഇമാമിനേക്കാൾ മുൻപേ പറയേണ്ടതില്ല, ഇമാം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങണ്ട. ഇമാം വലദ്ദാലീൻ കഴിഞ്ഞ് ഇമാം തുടങ്ങുമ്പോൾ ഉടനെ തുടങ്ങുക. മലായിക്കത്തിനോട് യോജിച്ചു വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. നമ്മൾ ഇത് ഈ അമൽ ചെയ്യുമ്പോൾ ഓർക്കാറുണ്ടോ? എനിക്കും നിങ്ങൾക്കും മറന്നുപോകുന്ന, നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞത് മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മസ്ജിദ് പുറത്തിറങ്ങിയാൽ മതി എന്നാണ് പൊതുവെ ആളുകൾ. അങ്ങനെയാണ്, ശരിയാണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോകാം, കുറ്റമൊന്നുമില്ല. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ ഒരാൾ മസ്ജിദ് പുറത്തിറങ്ങി അയാൾക്ക് കുറ്റമൊന്നും ലഭിക്കാനില്ല. പക്ഷേ അവിടെ ഇരിക്കുക എന്നത്, പ്രത്യേകിച്ച് അധികാറുകൾക്ക് വേണ്ടി, അതിനുശേഷമുള്ള ദിക്കറുകൾക്ക് വേണ്ടി ഒന്ന് സബറോടെ അവിടെ ഇരിക്കുക എന്നത് എത്ര വലിയ കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ആ സമയത്ത് വേറൊരു തിന്മയെങ്കിലും നിന്നെ ബാധിക്കുന്നില്ലല്ലോ, അത് തന്നെ വലിയ ലാഭമല്ലേ? വേറൊരു തിന്മക്ക് ആ സമയത്ത് അവസരമില്ലല്ലോ, അത് തന്നെ വലിയ ലാഭമാണ്. അതുപോലെ സഹോദരങ്ങൾ, മസ്ജിദിലേക്ക് ജമാഅത്തിന് ചെല്ലുക, വുദു ചെയ്യുക, ഇതിലെല്ലാം നന്മ, അത് ആ അമൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക എന്നത് അതിന്റെ പ്രതിഫലം വലുതാകാൻ സഹായിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖാല അൽ ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയുക. അതിന് പല സീഗത്ത് വന്നിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്, റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്. ഏത് ചൊല്ലിയാലും കുഴപ്പമില്ല. അതുപോലെ ചില ഹദീസുകൾ അതിന്റെ ശേഷം വേറെയും ദിക്കറുകൾ വന്നിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ അമാ ബൈനഹുമ വമിൽ അമാ ശിഇത മിൻ ശൈഇൻ ബഅദ് അഹ്ല അസ്സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ് കുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വ ലാ മുഅ്തിയ ലിമാ മനഅത വ ലാ യൻഫഉ ദൽ ജദ് മിൻക അൽ ജദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ഇങ്ങനെല്ലാം ആ സമയത്ത് ദിക്കറുകളായി വന്നിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ് എന്നെങ്കിലും പറഞ്ഞാൽ മതിയാകും, കുഴപ്പമില്ല. കൂടെ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകം ഫീഹ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. മലായിക്കത്ത് അത് രേഖപ്പെടുത്താൻ മത്സരിക്കുന്നതായി ഞാൻ കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 30 മലക്കുകൾ അത് രേഖപ്പെടുത്താൻ മത്സരിക്കുന്നത് ഒരു സഹാബി ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 30 മലക്കുകൾ അത് രേഖപ്പെടുത്താൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. ഇത്രയും ശ്രേഷ്ഠമായ വാക്കാണെന്ത്? റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകം ഫീഹ് എന്ന് പറയുക. റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗല മലായിക. അവിടെ മലക്കുകൾ അത് പറയുന്നതിനോട് ആരുടെയെങ്കിലും വാക്ക് യോജിച്ചു വന്നാൽ, ഒരുമിച്ചായാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സഹോദരങ്ങൾ, നിസ്കരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഇത് ഓർമ്മ വേണ്ടതുണ്ട്. ഇത് മറന്നുപോയാൽ ശ്രദ്ധ വിട്ടുപോയാൽ വെറും ജീവനില്ലാത്ത ശരീരം പോലെ ആയിത്തീരും നമ്മുടെ നിസ്കാരം. ശരിയാണ്, ഒരാൾ വീണ്ടും അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ ഖുശു നഷ്ടപ്പെടുന്നതിന് നമ്മുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. ആളുകൾക്ക് നിസ്കരിക്കാൻ നിന്നാൽ അതുവരെ ഇല്ലാത്ത ദുനിയാവിന്റെ ചിന്തകളൊക്കെ അപ്പോൾ വരും. അതുവരെ ഇല്ലാത്തതൊക്കെ ശൈത്താൻ അവന്റെ മനസ്സിൽ കൊണ്ടുകൊടുക്കും. അതില്ലാതെ ശ്രദ്ധയോടെ അതിന്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വുദൂഇന്റെ പ്രതിഫലം നോക്കൂ. മൻ തവദ്ദ നഹ്വ വുദൂഇ ഹാദ ثم صلى ركعتين لا يحدث فيهما نفسه غفر له ما تقدم من ذنبه. النبي صلى الله عليه وسلم وضوء ചെയ്തു പറഞ്ഞു, ഇതാ ഇതുപോലെ ആരെങ്കിലും വുദൂ ചെയ്താൽ എന്നിട്ട് രണ്ട് റക്അത്ത് ആ ശ്രദ്ധയോടെ നിസ്കരിച്ചാൽ, മനസ്സിൽ മറ്റൊന്നുമില്ലാതെ നിസ്കരിച്ചാൽ അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. വുദൂ ചെയ്തിട്ട് ശേഷമുള്ള ദുആ കൂടി പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ, അല്ലെങ്കിൽ അത്അമനി ഹാദ ത്വആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ ത്വആം വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് അത് പറയാം, അൽഹംദുലില്ലാഹ് എന്ന് പറയും. അള്ളാഹുവിന്റെ തൃപ്തി അത് മുഖേന ലഭിക്കുമെന്നാണ്. അതിന്റെ കൂടെ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ, ഈ ഭക്ഷണം എനിക്ക് തന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. വറസഖനീഹി, അവൻ എനിക്കിത് ഉപജീവനമായി നൽകിയിരിക്കുന്നു. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ ഒരു കഴിവോ ശക്തിയോ കൊണ്ടല്ല എന്നൊരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ ലബിസ തൗബൻ, ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ, എന്നിട്ട് അവൻ പറയുകയാണ് അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദ, എനിക്ക് വസ്ത്രം നൽകിയ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. വറസഖനീഹി ബിഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ ഒരു കഴിവോ ശക്തിയോ കൂടെ കൊണ്ടല്ലാതെ ഇത് നൽകിയവൻ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഭക്ഷണം കഴിച്ചാൽ വേറെയും ദുആകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമ വസഖാ സവഗഹു വജഅല ലഹു മഖ്റജ വറു ദുആൻ. അതുപോലെ നോക്കൂ, ഒരാൾ ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അയാൾ തന്റെ നിസ്കാരത്തിന്റെ അവസാനം ദുആ ചെയ്യുകയാണ്, തശഹുദിന്റെ അവസാനം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽഅഹദ് അസ്സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദംബി. വേറെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് പറഞ്ഞു ശേഷം പറയുന്ന ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അല്ലാഹുമ്മിന്നി അസ്അലുക ബി അന്നി അശ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽഅഹദു അസ്സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്നാണ് ദുആ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതിനെ മുൻനിർത്തിക്കൊണ്ട്, നീയാകുന്നു ഏതൊരുവനല്ലാതെ മറ്റൊരു ഇലാഹില്ലയോ, നീയല്ലാതെ മറ്റൊരു ആരാധനക്കർഹനയില്ല, അങ്ങനെയുള്ള അള്ളാഹു നീയാണ്, നീയാണ് അഹദ് ഏകനായവൻ, നീയാണ് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ, നീ ജനിച്ചുണ്ടായവനല്ല, അതുപോലെ നീ നിനക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല, നിന്നെപ്പോലെ ആരുമില്ല എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ആ പിന്നെ ഉള്ള ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. ഇത് ദുആ ചെയ്ത ഒരാൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ പറയുകയുണ്ടായി. മറ്റൊന്ന് നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, ഒരാൾ അതുപോലെ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ وانا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله എന്നു പറഞ്ഞു. അതിനുശേഷം റദീതു ബില്ലാഹി റബ്ബൻ വബിൽഇസ്ലാം ദീനൻ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയ എന്നു പറഞ്ഞു. ഒന്നുകിൽ അത് ബാങ്കിനു ശേഷം പറയാം, അല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് രണ്ടും കഴിഞ്ഞതിനു ശേഷം പറയാം. ഇതുകൂടി പറഞ്ഞാൽ റദീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി, ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നൊരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഗുഫ്റല്ലാഹ്, അവനവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ മയ്യിറ്റ് കുളിപ്പിച്ചു, ഫകതമ അലൈഹി, എന്നിട്ട് അവന്റെ ന്യൂനതകൾ വല്ലതും കാണേണ്ടി വന്നാൽ അത് മറച്ചുവെച്ചു. കാരണം പിന്നെ മയ്യിറ്റ് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണാനിടയുള്ളൂ, ഔറത്ത് നോക്കാൻ പാടില്ല, അതിന്മേൽ തുണി വിരിക്കേണ്ടതുണ്ട്. അതേസമയം അത് ഉള്ളിൽ കൂടിയാണ് വൃത്തിയാക്കേണ്ടത്. എന്നാൽ മറ്റുള്ള ചില ന്യൂനതകൾ ഒരുപക്ഷെ കണ്ടേക്കാം, അല്ലെങ്കിൽ യാദൃശ്ചികമായ ചിലപ്പോൾ ചില ന്യൂനതകൾ കാണാൻ പാടില്ലാത്ത ഇടങ്ങളായാലും ചിലപ്പോൾ അറിയാതെ കണ്ടുപോയാൽ, എന്നിട്ടത് അയാൾ മറച്ചുവെച്ചു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഗഫറല്ലാഹു ലഹു 40 മറ, 40 തവണ അല്ലാഹു അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. നോക്കൂ, സാലിഹായ അമലിനുള്ള പ്രതിഫലമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ധാരാളം ഹദീസുകൾ ഈ അമലുകളുടെ മഹത്വങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുള്ള പ്രതിഫലമായി പാപം പൊറുക്കപ്പെടും എന്ന് വന്നിട്ടുണ്ട്. ഇത് തിന്മകളുടെ ആസാർ, തിന്മകളുടെ ദുരന്ത ഫലം ഇല്ലാതാക്കാനുള്ള വഴികളിലൊന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പറഞ്ഞു, വാത്തിബ സയ്യഅത ഹസനത തംഹുവ, തിന്മ സംഭവിച്ചു പോയാൽ വേഗം അതിന്റെ അസർ മായച്ചു കളയുന്ന രൂപത്തിൽ അതിനെ മായച്ചു കളയുന്ന നന്മ നീ ചെയ്യുക. നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ ചെയ്തുപോയ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ വഴികളിലൊന്നാണ്. തൗബയും ഇസ്തിഗ്ഫാറുമാണ് ആദ്യം പറഞ്ഞ വഴികൾ. പിന്നെയുള്ള മൂന്നാമത്തെ വഴിയാണ് സാലിഹായ അമലുകൾ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെടുന്ന, അവന്റെ റിദ നമുക്ക് നേടിത്തരുന്ന സാലിഹായ അമലുകൾ പ്രവർത്തിക്കുവാനും തിന്മകളിൽ നിന്ന് മുക്തരായി ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.